2021 May 19 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ക്രൈം പേജിൽ നിന്ന്. കാനറ ബാങ്ക് തട്ടിപ്പിൽ CBI അന്വേഷണം വന്നേക്കും. തട്ടിപ്പിന് ഭാര്യയുടെയും ഭാര്യ പിതാവിന്റെയും പേരിൽ അക്കൗണ്ടുകൾ. പണം തുലച്ചത് റമ്മിക്കും ഓഹരിക്കും. ബാങ്ക് ജീവനക്കാർക്കും പങ്കെന്ന സംശയം. കുടുക്കിയത് മൊബൈൽ ഫോൺ. നെഫ്റ്റ് വഴി പണം മാറ്റി നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. അക്കൗണ്ട് നമ്പറും IFSC കോഡും യോജിക്കുന്നെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ പേര് മുഖവിലക്കെടുക്കാതെ പണം മാറ്റിയെടുക്കാനാകുന്നതാണ് ഈ സംവിധാനം. തിരുവനന്തപുരം. കാനറ ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ വിജീഷ് വർഗീസ് പിടിയിലായതോടെ വമ്പൻ തട്ടിപ്പുകളുടെ ചുരുളഴിഞ്ഞേക്കും. വിജീഷിന്റെ പുറമെ ബാങ്കിലെ കൂടുതൽ ജീവനക്കാർക്കും തട്ടിപ്പിൽ പങ്കുണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ സാധ്യത കണക്കിലെടുത്ത് CBI പോലുള്ള ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്ക് അധികൃതർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. കാനറ ബാങ്കിന്റെ പത്തനംതിട്ട 2 ശാഖയിലെ ജീവനക്കാരനായിരുന്നു വിളക്കുടി ആവണീശ്വരം സ്വദേശി വിജീഷ് വർഗീസ്. ബാങ്കിലെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ നിന്നുള്ളതിന് പുറമെ ഇൻഷുറൻസ് കമ്പനികളുടെ പണവും തട്ടിയെടുത്തതായി ഓഡിറ്റിംഗിൽ കണ്ടെത്തി. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ വിധി പ്രകാരം നിക്ഷേപിച്ച തുകയിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തു. നെഫ്റ്റ് വഴി പണം മാറ്റി നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. അക്കൗണ്ട് നമ്പറും IFSC കോഡും യോജിക്കുന്നെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ പേര് മുഖവിലക്കെടുക്കാതെ പണം മാറ്റിയെടുക്കാനാകുന്നതാണ് സംവിധാനം. ഇടപാടിന് യഥാർത്ഥ അക്കൗണ്ട് ഉടമയുടെ പേര് ചേർക്കുന്നു. പിന്നീടുള്ള ഭാഗത്ത് സ്വന്തം അക്കൗണ്ട് നമ്പറോ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ട് നമ്പറോ അനുബന്ധ IFSC കോഡോ ചേർത്തായിരിക്കും ഇയാൾ പണം മാറ്റിയെടുത്തതെന്നാണ് അനുമാനം. IDയും പാസ്വേഡും ലഭിച്ചതിൽ ദുരൂഹത. മാനേജർ അടക്കമുള്ളവരുടെ കമ്പ്യൂട്ടറുകളുടെ യൂസർ ഐഡിയും പാസ്വേഡും തുടർച്ചയായി വിജീഷ് വർഗീസിന് ലഭിച്ചതെങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. 30 ദിവസം കൂടുമ്പോൾ ഇവ മാറ്റണമെന്നാണ് ചട്ടം. ഇങ്ങനെ മാറ്റുമ്പോൾ അതെങ്ങനെ വിജീഷിന് ലഭിച്ചെന്ന കാര്യത്തിലാണ് പോലീസ് ബാങ്കിലെ മറ്റു ഉദ്യോഗസ്ഥരെ സംശയമുനയിൽ നിർത്തുന്നത്. സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഇയാൾ പാസ്വേഡുകൾ സ്വന്തമാക്കിയെന്ന വാദത്തിനും കഴമ്പില്ല. പാസ്വേഡിനൊപ്പം ഉപയോഗിക്കുന്ന ആളുടെ വിരലടയാളം കൂടി പതിപ്പിച്ചാൽ മാത്രമേ കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്യാൻ സാധിക്കൂ. ചോദ്യം ചെയ്യലും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയുള്ള തെളിവെടുപ്പും പൂർത്തിയാകുന്നതോടെ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. വൗച്ചർ ചെക്കിംഗ് ഉണ്ടായില്ല. എല്ലാ ബാങ്കുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അതിന് വൗച്ചറുകൾ ഉണ്ടാകും. അക്കൗണ്ട് ഉടമയുടെ ഒപ്പില്ലാതെ വൗച്ചർ വന്നപ്പോൾ അത് പരിശോധിക്കുകയും ഒപ്പില്ലാത്തതിന്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തട്ടിപ്പ് ആദ്യമേ കണ്ടെത്താമായിരുന്നു. ബാങ്കുകളിൽ സാധാരണ അതത് ദിവസങ്ങളിലെ ഇടപാടുകൾ വൗച്ചറുകൾ ഉച്ചയ്ക്ക് ശേഷം പരിശോധിക്കണമെന്നാണ് നിയമം. വൈകിട്ട് എല്ലാ ഇടപാടുകളുടെയും പ്രിന്റ് എടുത്ത് പരിശോധിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഇത് 2 മാസങ്ങളായി നടന്നിട്ടില്ലെന്നാണ് സൂചന. ഫിക്സഡ് ഡെപ്പോസിറ്റിലെ പണം പിൻവലിക്കാനെത്തുന്നവരിൽ നിന്ന് അപേക്ഷയും രസീതും വാങ്ങും. രണ്ടിലെയും ഒപ്പ് ഒന്നു തന്നെയാണെന്ന് ഉറപ്പുവരുത്തും. പിന്നീട് ഇത് പാസ്സാക്കേണ്ടത് അക്കൗണ്ടന്റോ ബ്രാഞ്ച് മാനേജറോ ആണ്. ഉയർന്ന തസ്തികയിലുള്ളവരുടെ പാസ്വേഡ് മനസ്സിലാക്കിയായിരുന്നു ഇയാളുടെ നീക്കങ്ങളെന്നാണ് കരുതപ്പെടുന്നത്. പണം ഉപയോഗിച്ചത് റമ്മികളിക്കും ഓഹരി വിപണിയിലും. വിജീഷ് പണത്തിന്റെ ഭൂരിഭാഗവും ഉപയോഗിച്ചത് ഓൺലൈൻ റമ്മികളിക്കും ഓഹരി വിപണിയിലെ നിക്ഷേപത്തിനുമാണെന്നാണ് പോലീസിന്റെ നിഗമനം. 2019 December മുതൽ 2021 February വരെ 191 അക്കൗണ്ടുകളിലാണ് വിജീഷ് തട്ടിപ്പ് നടത്തിയത്. മെച്യൂരിറ്റി കാലാവധി കഴിഞ്ഞ് സ്ഥിരം നിക്ഷേപങ്ങളും മോട്ടോർ വാഹന അപകട ഇൻഷുറൻസ് തുകകളും സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെയും ഭാര്യ പിതാവിന്റെയും പേരിൽ അവരറിയാതെ തുടങ്ങിയ അക്കൗണ്ടുകളിലേക്കും മാറ്റി. ഭാര്യയ്ക്കും ഭാര്യ പിതാവിനും തട്ടിപ്പിൽ പങ്കില്ലെന്ന പ്രാഥമിക വിലയിരുത്തലിൽ തൽക്കാലം അവരെ കേസിൽ പ്രതിയാക്കിയിട്ടില്ലെങ്കിലും ഇരുവരും പോലീസ് നിരീക്ഷണത്തിലാണ്. ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 39 തവണ പണം നിക്ഷേപിച്ചു. തട്ടിയെടുത്ത പണം കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്കും നിക്ഷേപിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഭാര്യ സൂര്യതാര വർഗീസിന്റെ അക്കൗണ്ടുകളിലേക്ക് മാത്രം 39 തവണയാണ് ഇയാൾ പണം നിക്ഷേപിച്ചത്. അമ്മ ജോളിക്കുട്ടി, ഭാര്യ പിതാവ് കൊട്ടാരക്കര സ്വദേശി ഡി ജോർജ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കും ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വന്തം പേരിലുള്ള വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്കും ഇയാൾ 68 തവണ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതര ദേശാൽകൃത ബാങ്കുകളുടെ കൊച്ചി, നേവൽ ബേസ്, കൊട്ടാരക്കര, കുന്നിക്കോട് എന്നീ ശാഖകളിലെ അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയത്. നിലവിൽ വിജീഷ് വർഗീസിനെ മാത്രം പ്രതിയാക്കിയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മൊബൈൽ ഫോൺ കുടുക്കി. തട്ടിപ്പ് കണ്ടെത്തുകയും പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടതോടെ ഇക്കഴിഞ്ഞ February 21 കൊല്ലത്തുനിന്ന് ഭാര്യയും കുട്ടികളെയും കൂട്ടി ഡാറ്റ ഹാരിയർ കാറിൽ കൊച്ചി കടവന്ത്രയിലെത്തി. അവിടെ ഒരു ഫ്ളാറ്റിന് മുന്നിൽ കാർ ഉപേക്ഷിച്ച് ട്രെയിൻ മാർഗം ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു. വികാസ് കുമാർ എന്ന പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ സിം കാർഡ് നശിപ്പിച്ച ശേഷം പുതിയ സിം വാങ്ങിയിട്ടു. പുതിയ സിമ്മിൽ നിന്ന് ബന്ധുക്കളെ ചിലരെ ബന്ധപ്പെട്ടത് മനസ്സിലാക്കിയ പോലീസ് മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് വിജീഷിനെ പൊക്കിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ തട്ടിപ്പിന്റെ ചുരുൾ അഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ.